നമുക്ക് പ്രാർത്ഥിക്കാം. വചന ജഡമായി തീർന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ പ്രഭാതത്തിൽ അവിടുത്തെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ആലയത്തിൽ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നു. അല്പനിമിഷം കർത്താവേ അവിടുത്തെ വചനം ഞങ്ങളെ ധ്യാനിക്കുമ്പോൾ ഞങ്ങളോട് അങ്ങ് ഈ പകൽക്കാലം വ്യക്തമായും വ്യക്തിപരമായും സംസാരിക്കണമേ. നിൻ്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നൊരാട്ടില്ല, മറിച്ച് വചനപ്രകാരം ജീവിപ്പാൻ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം വായിച്ച് ഞങ്ങളെ ഇന്ന് വിടുവിക്കണമേ. നിൻ്റെ വചനത്താൽ ഞങ്ങളെ ഇന്ന് സൗഖ്യമാക്കണമേ. ബലഹീന അടിയനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശിനു മറഞ്ഞു നിൽപ്പാൻ അടിയന് യോഗം നേടണമേ. അടിയൻ്റെ വായിലെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് ഏറ്റവും പ്രസാരമായിരിക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വീണ്ടും വരുന്നവനായ കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ ആയസിൽ വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തെ ആരാധിക്കുവാൻ ഇപ്രകാരം ഒരു മനോഹരമായ പ്രഭാത ദൈവം നൽകിയതായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് സെമസ്റ്റർ ബ്രേക്കിന് ശേഷം നമ്മുടെ കുട്ടികളെല്ലാം വീണ്ടും നാളെ മുതൽ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്ന അവർക്ക് പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനയും അഭിനന്ദനങ്ങളും ഞാൻ ഈ സമയത്ത് നേരുന്നു. വിന്റർ വെക്കേഷൻ ഏറ്റവും അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 3:6 ആറാമത്തെ വാക്യം, ബുക്ക് ഓഫ് എക്സഡസ് chapter 3:6. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. ദെൻ ഹി സെഡ്, ഐ ആം ദ ഗോഡ് ഓഫ് യുവർ ഫാദർ, ദ ഗോഡ് ഓഫ് എബ്രഹാം, ദ ഗോഡ് ഓഫ് ഐസക് ആൻഡ് ദ ഗോഡ് ഓഫ് ജേക്കബ്. അറ്റ് ദിസ് മോസസ് ഹിഡ് ഹിസ് ഫേസ് ബിക്കോസ് ഹി വാസ് അഫ്രൈഡ് ടു ലുക്ക് അറ്റ് ഗോഡ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-4 അധ്യായങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മോശയുടെ നിയോഗവും വിളിയും നിയോഗവുമാണ് ഒരുപാട് പുസ്തകത്തിൻ്റെ 3-4 അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഫറവോൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന ശേഷം പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ മോശ കഴിഞ്ഞ 40 മിദ്യാനിൽ തൻ്റെ അമ്മായപ്പനായ മിദ്യാനിലെ പുരോഹിതനായ യിത്രോവിൻ്റെ ഭവനത്തിലാണ് അവൻ്റെ വാസം താമസം. അമ്മായപ്പൻ്റെ ആടുകളെ മേയ്ക്കുന്ന ജോലി മോശ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. യിത്രോവിൻ്റെ മകളായ സിപ്പോറയെ മോശ വിവാഹം കഴിച്ചതായൊക്കെ നമ്മൾ മുൻപുള്ള അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായപ്പൻ്റെ ആടുകളെ മേയ്ക്കുന്ന ഇടയപ്പണിയിൽ വ്യാപൃതനായിരിക്കുന്ന മോശ ഇനി മിസ്രൈമിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ല. മടങ്ങിപ്പോകുവാനുള്ള യാതൊരു സാഹചര്യവുമില്ല. മാത്രമല്ല ഇപ്പോൾ പ്രായം 80 കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള നാൾ മിസ്രൈം ഈ മിദ്യാനിൽ തൻ്റെ ഭാര്യയോടൊപ്പം അമ്മായിയപ്പനോടൊപ്പം അവിടെ ജീവിച്ച് ഇടയപ്പണിയൊക്കെ ചെയ്ത് ഈ മിദ്യാനിലെ മണ്ണിൽ അടക്കം ചെയ്യപ്പെടുക എന്ന് മാത്രമാണ് മോശയുടെ മുമ്പിലുള്ളതായിരിക്കുന്ന ഒരേ ഒരു മാർഗം. അങ്ങനെ ഇരിക്കുകയാണ് വളരെ അസാധാരണമായിട്ടുള്ള ഒരു സംഭവം മോശയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. 3 നമ്മൾ വായിക്കുന്നു. 3 വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ ഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. അപ്പോൾ മോശയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ അസാധാരണമായിട്ടുള്ള ഒരു സംഭവത്തെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. കഴിഞ്ഞ എത്രയോ വർഷമായി ഈ പ്രദേശങ്ങളിൽ താൻ ആടുകളെ മേയ്ക്കുന്നു. എന്നാൽ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച മോശ കാണുന്നു. മുൾപ്പടർപ്പ് തീ പിടിച്ച് നിൽക്കുന്നു, എന്നാൽ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. ആ ഒരു വലിയ അസാധാരണമായ കാഴ്ച. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ അവൻ ചെന്നു. മരുഭൂമി കടന്ന് മരുഭൂമിക്കപ്പുറം ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ ആടുകളെ കൊണ്ടുചെന്നു എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹോരേബ് പർവ്വതത്തിൻ്റെ ഒരു പ്രത്യേകത വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും പ്രത്യേകമായിട്ട് പറയുന്നത് ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം 15-ാം അധ്യായത്തിൻ്റെ 5:2-5 എന്ന വാക്കുകളൊക്കെ നോക്കുമ്പോൾ അവിടെയെല്ലാം ഹോരേബ് പർവ്വതത്തെക്കുറിച്ച് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹോരേബ് പർവ്വതം പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവിക വെളിപ്പാടിൻ്റെ ഒരിടമായിട്ടാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ദൈവം തൻ്റെ ജനത്തെ അല്ലെങ്കിൽ ദൈവം താൻ ഇറങ്ങി വന്ന തിയോഫനി സംഭവിക്കുന്ന ദൈവിക വെളിപ്പാടുണ്ടാകുന്ന ഒരു സ്ഥലമായിട്ടാണ് ഹോരേബ് പർവ്വതത്തെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ മരുഭൂമിയും കടന്ന് മോശ തൻ്റെ ആടുകളുമായി ഹോരേബ് പർവ്വതത്തിലേക്ക് ചെന്നു എന്നിവിടെ നമ്മൾ വായിക്കുന്നു. എന്തുകൊണ്ടാണ് മോശ ആടുകളെ മേയ്ക്കുന്ന മരുഭൂമിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പരിസരങ്ങളിൽ മേയ്ക്കുന്നതിന് പകരം ഹോരേബ് പർവ്വതത്തിലേക്ക് ആടുകളുമായി പോയി എന്നൊരു ചോദ്യം ന്യായമാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് മോശ പോവുകയല്ല, മറിച്ച് മോശയുമായി തനിക്ക് സമ്മതിക്കുവാനുള്ളിടത്തേക്ക് ദൈവം മോശയെ വിളിക്കുകയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ മരുഭൂമി കടന്ന് ഹോരേബ് വരെ പോകേണ്ടതായ ഒരു ആവശ്യവും ഇടയനായ മോശയ്ക്കില്ല. ഹോരേബ് പർവ്വതത്തിൽ ആടുകളെ മേയ്ക്കുവാൻ ഇടയന്മാർ പോകാറില്ല. അപ്പോൾ യഹോവയായ ദൈവം മോശയെ തനിക്ക് സമ്മതിക്കുവാനുള്ള ഇടത്തേക്ക് വരുത്തുകയാണ്. അല്ലെങ്കിൽ മറിച്ച് പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം മോശ ദൈവിക പദ്ധതിക്ക് വിധേയനാവുകയാണ് ഈ ഹോരേബ് പർവ്വതത്തിൽ വെച്ച് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ദൈവം മോശയുമായി സംസാരിക്കുന്നു, മോശയുമായി ദൈവം ഇടപെടുന്നു. ഒരു വലിയ നിയോഗം മോശയ്ക്ക് കൊടുക്കുവാനായിട്ട് ദൈവം മോശയെ ഒരുക്കുന്നു. നമുക്കറിയാവുന്ന വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്, ഞാൻ അതിൻ്റെ ചരിത്രമൊന്നും പറയുന്നില്ല. എന്നാൽ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്കുണ്ടാവാകുന്ന ഒരു ന്യായമായ ഒരു സംശയമുണ്ട്. എന്താണ് ന്യായമായ ഒരു സംശയം? ദൈവിക പദ്ധതിയെ അട്ടിമറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ച ഒരുവനെ എന്തുകൊണ്ട് ദൈവം വീണ്ടും തിരികെ കൊണ്ടുവരുന്നു? ദൈവിക പദ്ധതിയെ അട്ടിമറിച്ചവനാണ് മോശ എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും എന്താണ് ദൈവിക പദ്ധതി മോശ അട്ടിമറിച്ചത്? മോശയുടെ ജനനത്വങ്ങൾ തന്നെ ദൈവം അവനെ പ്രത്യേകമായി വേർതിരിച്ചതാണ്. നമുക്കറിയാം മോശ ജനിക്കുന്ന അവസരത്തിൽ ഫറവോന്റെ ഉഗ്രശാസം നിലനിൽക്കുകയാണ്. എന്താണ്? ആൺകുഞ്ഞുങ്ങളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കളയണം, എബ്രായരുടെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നദിയിലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതായ ഫറവോൻ്റെ രാജകൽപ്പം നിൽക്കുന്ന സാഹചര്യത്തിലാണ് മോശ ജനിക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് ദൈവം വളരെ അത്ഭുതകരമായിട്ട് മോശയെ രക്ഷിക്കുകയാണ്. നമുക്കറിയാം ആ പദ്ധതി, കഥയൊക്കെ നമുക്കറിയാം. ഞാങ്ങണപ്പെട്ടിയിലാക്കി ഒഴുക്കി വിട്ടു നദിയിലൂടെ, ഫറവോൻ്റെ പുത്രിയുടെ കണ്ണിൽ അവൻ പെടുകയാണ്, പിന്നെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ അവനെ ദൈവം വളർത്തിയെടുക്കുകയാണ്. എന്നാൽ തൻ്റെ യൗവനത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവ പദ്ധതിക്ക് വിരോധമായി ഒരു കുല ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പോൾ ദൈവിക പദ്ധതിയിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ച് മാറിപ്പോയ ഒരുവനെ എന്തിന് ദൈവം തിരികെ കൊണ്ടുവരണം? മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാനായിട്ട് ദൈവത്തിന് ഒരാളെ ആവശ്യമാണെങ്കിൽ എത്രയോ നല്ല ചെറുപ്പക്കാർ ഇപ്പോൾ അവിടെ ഉണ്ട് ഇസ്രായേലിൽ. ഇസ്രായേൽ ജനങ്ങളായ ആളുകൾ എത്രയോ പേര് ഇപ്പോൾ തന്നെ മിസ്രയീമിലുണ്ട്. നല്ല ആരോഗ്യ ദൃഢഗാത്ര ചെറുപ്പക്കാർ, നല്ല വാക്സാമർഥ്യമുള്ളവർ, നല്ല ചുറുചുറുക്കുള്ളവർ അനേക ചെറുപ്പക്കാർ ഇസ്രായേൽ മക്കളുടെ ഇടയിലുണ്ട്. പിന്നെ എന്തിന് 80 വയസ്സ് കഴിഞ്ഞ ഈ വൃദ്ധനെ, ശരീരം ക്ഷീണിച്ചിരി തുടങ്ങിയിരിക്കുന്ന ഈ വൃദ്ധനെ, സംസാരിപ്പാൻ തടിച്ച നാവുള്ള ഈ വിക്കനെ, അന്യനാട്ടിൽ പരദേശിയായി കഴിയുന്ന ഈ പരദേശിയെ, അമ്മായിയപ്പന് വേണ്ടി ദാസിവേല ചെയ്യുന്ന ഈ മനുഷ്യനെ, എല്ലാറ്റിനുപരിയായി ഒരു കൊലയാളിയെ, ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്ന് മണലിൽ പൂഴ്ത്തി വെച്ച ഒരു കൊലയാളിയെ ദൈവം എന്തിന് തിരികെ കൊണ്ടുവരണം? അതാണ് ഈ ഭാഗം വായിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച ചോദ്യം. എത്രയോ ആളുകൾ ഇപ്പോൾ തന്നെ ഇസ്രായേലിലുണ്ട്, ഇസ്രായേൽ മക്കളുടെ ഇടയിലുണ്ട്. നല്ല തൻ്റെ അടമുള്ളവർ, തടിമിടുക്കുള്ളവർ, നല്ല വാക്സാമർഥ്യമുള്ളവർ. പിന്നെ എന്തിനാണ് ഈ 80 കഴിഞ്ഞ ഈ വൃദ്ധനെ ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി വിളിക്കുന്നത്? അവനോട് എന്തിനാണ് ദൈവം ഹോരേബിൽ വെച്ച് സംസാരിക്കുന്നത്? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എടുത്തു പറയത്തക്കതായ യാതൊരു യോഗ്യതയും മോശയ്ക്ക് പറയാനില്ല. ഈ ദൈവിക പദ്ധതിയിലേക്ക് മോശയെ നിയോഗിക്കുവാനുള്ളത് യാതൊരു ക്വാളിഫിക്കേഷൻസും മോശയ്ക്കില്ല. ആരോഗ്യമില്ല, പ്രായം കൂടിയിരിക്കുന്നു, പരദേശിയായിരിക്കുന്നു, ജനത്തിൽ നിന്ന് ഓടിപ്പോട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എടുത്തു പറയത്തക്കട്ട യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത മോശയുമായി ദൈവം സംസാരിക്കുകയാണ് ഹോരേബിൽ. എന്താണ് അതിൻ്റെ മേലെ രഹസ്യം? എന്തുകൊണ്ടാണ് ദൈവം മോശയെ തേടി വരുന്നത്? അതിൻ്റെ ഉത്തരം യഹോവയ ദൈവം തന്നെ മോശയോട് പറയുന്നുണ്ട്. ആ വാക്കുകളിൽ നമ്മളുണ്ട്. അപ്പം യഹോവയ ദൈവം മോശയോട് പറയുന്ന ഒരു വാക്ക് ഇവിടെ വളരെ പ്രസക്തമാണ്. അവിടെ പറയുകയാണ്, ഞാൻ നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പിന്നീട് പറയുന്നത്, ഞാൻ നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു. ഐ ആം ദ ഗോഡ് ഓഫ് യുവർ ഫാദർ. അപ്പോൾ ഈ അപ്പൻ്റെ മകനാണ് എന്നത് മാത്രമാണ് മോശയ്ക്കുള്ള യോഗ്യത. തന്നോട് സംസാരിക്കുന്ന ദൈവം ആരാണെന്ന് മോശയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, മോശയ്ക്ക് അറിയില്ല. കാരണം എന്താ? അയ്യോ, നിങ്ങളെ പേടിച്ചിരിക്കുവാണോ? മോശയെന്ന് കേട്ടപ്പോൾ മോശയ്ക്ക് അറിയത്തില്ല ഇത് ആരാ സംസാരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? 3 മാസത്തെ വീട്ടിൽ നിന്ന് പോയതാ അല്ലേ? 3 മാസമുള്ളപ്പോൾ വീട്ടിൽ നിന്ന് പോയതാ. പിന്നെ വളർന്നത് എവിടെയാ? ഫറവോന്റെ കൊട്ടാരത്തില്ല, മിസ്രയീമിലാ. അന്യദൈവത്തെ ആരാധിക്കുന്ന മിസ്രയീമിലാണ് അവൻ വളർന്നത്. അതുകൊണ്ട് ഈ ദൈവത്തെക്കുറിച്ച് മോശയ്ക്ക് കൂടുതലൊന്നും അറിയത്തില്ല. ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, സൺഡേ സ്കൂളിൽ പോയിട്ടില്ല, വീട്ടിൽ പഠിച്ചിട്ടില്ല. മിസ്രയീമിലെ ദൈവങ്ങളായ ഒസീരസോ, അരിസും, റേയും, ഹോറസും, സേത്തും, ആപ്പേപ്പ എന്നിവരുടെ പേരൊക്കെ അവനറിയാം. കാരണം ഇവരെയൊക്കെ മിസ്രയീമിലെ ജനങ്ങൾ ആരാധിക്കുന്നവരാ. ആ ദൈവങ്ങളെയൊക്കെ അറിയാം. അതുകൊണ്ടാണ് മോശ ചോദിച്ചത്. 13-ാം വാക്യം നമ്മൾ കാണുന്നുണ്ട്, അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം? നീ ആരാണെന്ന് ഇസ്രായേൽ മക്കൾ ചോദിച്ച് ഞാൻ എന്ത് പറയണം? എനിക്കറിയില്ല നീ ആരാണെന്ന്. അതിന് മോശ ഒരു മറുപടി പറയും, അല്ല, യഹോവ ഒരു മറുപടി പറയുന്നുണ്ട്. എന്നാ അറിയാമോ? അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 3:18. ബൈബിളൊക്കെ ഒന്ന് വായിക്കുന്നേ, കേൾക്കാൻ ചുമ്മാ കയ്യിരിക്കുമല്ലേ. അപ്പോൾ യഹോ പറയുകയാണ്, മോശ നീ കൂടുതലൊന്നും പറയണ്ട, നീ ഇസ്രായേൽ മക്കളടുക്ക് പോയി, നീ കൂടുതൽ ചരിത്രമൊന്നും വിവരിക്കണം. നീ പോയി പറഞ്ഞു കഴിയുമ്പോൾ നിന്നെ വിളിക്കുന്നത് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമാണെന്ന് പറയുമ്പോൾ അവർ നിൻ്റെ വാക്ക് കേൾക്കും, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകും, ഞാൻ ആരാണെന്ന് മനസ്സിലാകും. നിനക്കറിയില്ലായിരിക്കാം, പക്ഷേ അവർക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ മോശേ, നിനക്കെന്നെ അറിയില്ല, നിനക്കെൻ്റെ നാമം അറിയില്ല, പക്ഷെ നിൻ്റെ അപ്പനും അവൻ്റെ അപ്പനും അവൻ്റെ അപ്പനും ഞാൻ ആരാണെന്നറിയാം. അതാ നിൻ്റെ യോഗ്യത. ദൈവത്തിന് സ്തോത്രം. ആരാ മോശയുടെ പിതാവ്? ഇന്ന് കുറച്ച് ബൈബിൾ ക്യൂസ് ആയിക്കോട്ടെ. മോശയുടെ പിതാവ് ആരായിരുന്നു? മക്കളൊക്കെ പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ കൂട്ടുവെട്ടി ഞങ്ങൾ ഇനിയിൽ നിന്ന് പറഞ്ഞെടുത്താണ് അല്ലേ? ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മോശയുടെ പിതാവ് അമ്രാം. വേദപുസ്തകത്തിൽ 16 തവണ ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പേരാണ് അമ്രാമിൻ്റെ പേര്. നമുക്കധികം പേർക്കൊന്നും അറിയാം, നമുക്ക് മോശയുടെ കഥയൊക്കെ അറിയാം, മോശ ഞങ്ങളെ പെട്ടിക്കിടന്നൊക്കെ നമുക്കറിയാം, പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയത്തില്ല. പക്ഷേ മോശയുടെ പിതാവ് അമ്രാം തിരുവെഴുത്തുകളിൽ 16 തവണ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 6:2-3 വാക്യങ്ങൾ, 16-18, 23-24, എസ്രായുടെ പുസ്തകം 10, സംഖ്യാപുസ്തകം 3, പുറപ്പാട് തന്നെ 6, ഇങ്ങനെ പലയിടങ്ങളിൽ 16 തവണ ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അമ്രാം, മോശയുടെ പിതാവ്. എബ്രായ ലേഖനം 11:23 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ വിശ്വാസത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എബ്രായ ലേഖനം കാരൻ എഴുതുകയാണ്. വിശ്വാസത്താൽ മോശയുടെ ജനനത്തെങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ട് രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ വിശ്വാസത്തിന് പേര് കേട്ടൊരു മനുഷ്യനായിരുന്നു അമ്രാം, മോശയുടെ പിതാവ്. അതുകൊണ്ടാണ് യഹോവ പറയുകയാണ്, ഞാൻ നിൻ്റെ പിതാവിൻ്റെ ദൈവമാണ്. വിശ്വാസത്തിന് പേര് കേട്ട അമ്രാം, പേര് കേട്ട പിതാവ്. ഇനി അമ്രാമിൻ്റെ പിതാവ് ആരാണ്? അമ്രാമിൻ്റെ പിതാവ് കോഹലത്ത്. കോഹലത്തിന് എന്തായിരുന്നു പണി? കോഹലത്തിൻ്റെ പണി എന്ന് പറയുന്നത് നമ്മൾ വേദവസം പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകം സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ 40 മരുഭൂ പ്രയാണത്തിൽ, മരുഭൂമി യാത്രയിൽ ദൈവം അവരെ സന്ദർശിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അവരുടെ കൂടാരത്തിന് നടുവിൽ. അതിന് പറയുന്ന പേരെന്താണെന്നറിയാമോ? ദൈവം ഇറങ്ങി വരുന്ന കൂടാരത്തിൻ്റെ പേരെന്നാ? ആ സമാഗമന കൂടാരം. അപ്പോൾ ഈ സമാഗമന കൂടാരം ഇസ്രായേൽ മക്കളുടെ പാളയത്തിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു സ്ഥലത്തു നിന്ന് അവർ മറ്റു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ സമാഗമന കൂടാരം പൊളിച്ചുകൊണ്ട് വേണം പോകാൻ. ഈ സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ ചുമക്കുന്നവനായിരുന്നു കോഹലത്ത്, കേട്ടോ. എന്ന് പറഞ്ഞാൽ പള്ളിയിലെ എല്ലാ പരിപാടിക്കും സംബന്ധിക്കുന്നതായിരുന്നു കോഹലത്ത്, ഉത്തരവാദിത്വ പ്രവർത്തിക്കുന്നതായിരുന്നു കോഹലത്ത്. ആ കോഹലത്തിൻ്റെ മകനാണ് അമ്രാം. അവൻ വലിയ വിശ്വാസിയായിരുന്നു. ഇനി കോഹലത്തിൻ്റെ പിതാവ് ആരാണ്? കോഹലത്തിൻ്റെ പിതാവ് ലേവി. ഉൽപ്പത്തി പുസ്തകം 34:25, യാക്കോബിനും ലേയ്ക്കും ജനിച്ച 3 മകനായ ലേവി, അവനായിരുന്നു കോഹലത്തിൻ്റെ പിതാവ്. ഇനി യാക്കോബിൻ്റെ അപ്പൻ ആരാണ്? ഇസ്ഹാക്ക്. ഇസ്ഹാക്കിൻ്റെ അപ്പൻ അബ്രഹാം. ഓക്കേ. അപ്പോൾ മോശയോടെ യഹോവ പറയുകയാണ്, ഞാൻ നിൻ്റെ പിതാവിൻ്റെ ദൈവമാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി വന്നിരിക്കുന്നത്. കാരണമുണ്ട്, അബ്രഹാമിനെ തൊട്ട് വിളിക്കുമ്പോൾ പിതാക്കന്മാർക്ക് യഹോവയ ദൈവം ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, ഒരു വാഗ്ദത്വം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഞാൻ നിൻ്റെ സന്തതിയെ അനുഗ്രഹിക്കും, നിൻ്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ തലമുറ ദേശത്ത് വർദ്ധിക്കും, അവരെ ഞാൻ വലിയ ജാതിയാക്കും. അതുകൊണ്ട് ഈ പിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ്. അതുകൊണ്ട് ദൈവത്തിന് ഈ വാഗ്ദത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് തെറ്റിപ്പോയെങ്കിലും, ദൈവിക പദ്ധതിയിൽ നിന്ന് മാറിപ്പോയെങ്കിലും മോശയിലേക്ക് ദൈവസ്നേഹം മടങ്ങി വരുന്നത്. കാരണം അവൻ്റെ അപ്പനും അവൻ്റെ അപ്പൻ്റെ അപ്പനും അമ്മയപ്പന്മാരും ദൈവത്തിൽ ആശ്രയിച്ചവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മോശയുടെ യോഗ്യതയൊന്നുമല്ല. മോശയ്ക്ക് പറയാൻ യാതൊരു യോഗ്യതയുമില്ല വീണ്ടും നീ പദ്ധതിയിലേക്ക് തിരികെ വരുവാൻ. പക്ഷേ അവന് പിതാക്കന്മാരുടെ യോഗ്യത അവന് യോഗ്യതയായി മാറുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ചില നന്മകളുണ്ടല്ലോ ജീവിതത്തിലെ, ചില അനുഗ്രഹങ്ങളുണ്ടല്ലോ, പ്രതീക്ഷിക്കാതെ ലഭിച്ചതായ അനുഗ്രഹങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ഒന്നും വലിയ മേന്മ കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നുമല്ല, നമ്മുടെ അമ്മയപ്പന്മാർ ഈ വിശ്വാസം മുറുകെ പിടിച്ചതുകൊണ്ടാണ്, നമ്മുടെ അമ്മയപ്പന്മാർ ഈ പുസ്തകം ചേർത്ത് വെച്ചതുകൊണ്ടാണ്, അവരിത് നെഞ്ചോട് ചേർത്ത് പിടിച്ചതുകൊണ്ടാണ്, അവർ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്, ഇല്ലായ്മയുടെ നടുവിലും അവർ കൂട്ടായ്മ ആചരിച്ചതുകൊണ്ടാണ്, ഒന്നുമില്ലായപ്പോഴും ദൈവവേലയ്ക്ക് വേണ്ടി അവർ കയ്യയച്ച് കൊടുത്തതുകൊണ്ടാണ് ഞാനും നിങ്ങൾ നന്മ അനുഭവിക്കുന്നതെന്ന് ഒരിക്കലും മറന്നു കളയരുത്. അതുകൊണ്ടാണ് കൊലപാതകിയായിരുന്ന ഓടിപ്പോയ മോശയെ തേടി ഹോരേബിൽ ദൈവം ഇറങ്ങി വരികയാണ്. മോശെ, മോശെ എന്ന് വിളിച്ചുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ദേവാലയത്തിൽ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങൾക്കെല്ലാം പിന്നിൽ നമ്മുടെ അമ്മയപ്പന്മാരുടെ പ്രാർത്ഥനയും കണ്ണുനീരുമുണ്ട് എന്ന് ആരും വിസ്മരിച്ച് കളയരുത്. അവർ ചെയ്തതിൻ്റെയൊക്കെ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോശ വിളിച്ചു, നിയോഗത്തിന് വിളിച്ചു, പക്ഷേ മോശ വീണ്ടും സംശയാലുവാണ് അല്ലേ? തുറന്ന് വായിക്കുമ്പോഴല്ല മോശയ്ക്ക് സംശയം മാറുന്നില്ല. മോശ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, അവരെന്നെ വിശ്വസിക്കുമോ? ഞാൻ ചെന്ന് പറഞ്ഞാൽ അവരെന്നെ കേൾക്കുമോ? 4 ഒന്നും രണ്ടും വാക്യം വായിച്ചാട്ടെ, 34:1-2. ജനസിസ്, ഇംഗ്ലീഷ് പറയാം, ജനസിസ് 4:1-2 വായിക്കേ, അടുത്ത ഒരാൾ
വായിക്കേ.
എക്സോഡസ്.
അവൻ നിലത്തിട്ടു, അതൊരു സർപ്പമായി തീർന്നു. മോശെ അതിനെ കണ്ടിട്ട് ഓടിപ്പോയി. യഹോവ മോശയോട്, നിന്റെ കൈ നീട്ടി അതിന്റെ വാലിനെ പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു, അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു. ഇത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിന് ആകുന്നു. യഹോവ പിന്നെയും അവനോട്, നിന്റെ കൈ മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ മാർവിടത്തിലിട്ടു, പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്ത് കുഷ്ഠമുള്ളതായി കണ്ടു. നിന്റെ കൈ വീണ്ടും മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ വീണ്ടും മാർവിടത്തിലിട്ടു, മാർവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവൻ്റെ മറ്റേ മാംസം പോലെ ആയി കണ്ടു. എന്നാൽ അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെയും ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും.
അപ്പോൾ മോശ വീണ്ടും സംശയം, ഇതെല്ലാം ദൈവം പറഞ്ഞു അവൻ്റെ മോശയോട്. പക്ഷെ മോശയ്ക്ക് അങ്ങ് സംശയം മാറുന്നില്ല. മോശ ചോദിക്കാൻ ഞാൻ പോയി പറയുമ്പോൾ അവർ കേൾക്കുമോ, അവർ വിശ്വസിക്കുമോ, നീ ആരാണെന്ന് അവർ കരുതുമ്പോൾ എല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് അടയാളങ്ങൾ യഹോ മോശയ്ക്ക് വേണ്ടി ചെയ്യുകയാണ്. ഒന്നാമത്, ഇവിടെ വായിച്ചു കേട്ടതുപോലെ ഒരു വടി, മോശയുടെ കയ്യിൽ വടിയുണ്ട്, ഇടയൻ്റെ വടിയുണ്ടായിരുന്നു. അപ്പോൾ ആ വടി നിലത്തിടാൻ പറഞ്ഞു, നിലത്തിട്ടപ്പോൾ അതൊരു സർപ്പമായി മാറി. മോശ പറഞ്ഞു, നീ അതിൻ്റെ വാലെ പിടിക്കാൻ പറഞ്ഞു, വാലെ പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി മാറി. അപ്പോൾ വടി സർപ്പമായി, സർപ്പം വടിയായി. മോശയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത ഒന്നാമത്തെ അടയാളമാണ്. എന്താണ്, എന്തിനാണ് ഈ ഒരു അടയാളം മോശയ്ക്ക് വേണ്ടി ദൈവം ചെയ്തത്? മിസ്രയീമിലെ വിശ്വാസങ്ങൾ, അന്നിരുന്ന വിശ്വാസങ്ങളിൽ ആളുകൾ ഏറെ ഭയപ്പെടുന്ന ഒരു ദേവനായിരുന്നു അപ്പേപ്പ്, ഗോഡ് അപ്പേപ്പ്, അപ്പേപ്പ് ദേവൻ, അല്ലെങ്കിൽ ദി ഗോഡ് ഓഫ് ഡാർക്ക്നെസ്. അപ്പോൾ മിസ്രയീമിലെ ജനങ്ങൾ ഭയപ്പെടുന്ന അന്ധകാരത്തിൻ്റെ ദൈവമെന്ന് അറിയപ്പെടുന്ന അപ്പേപ്പ്, ഈ അപ്പേപ്പിൻ്റെ പ്രതിരൂപമാണ് സർപ്പത്തിൻ്റെ അടയാളം. അതുകൊണ്ട് മിസ്രയീമിലെ, ഈജിപ്തിലെ പഴയ എല്ലാ നിങ്ങൾക്ക് പിരമിഡുകളും അതൊക്കെ സംസാരിക്കും, അവിടെ കാണാം, അവിടെയെല്ലാം ഈ സർപ്പത്തിൻ്റെ അടയാളം കാണാൻ സാധിക്കും. അപ്പോൾ ഈ സർപ്പ ആരാധന മിസ്രയീമിൽ വ്യാപകമായിരുന്നു. കാരണം ആളുകൾക്ക് ഏത് വിധേനയും അപ്പേപ്പിനെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ ഈ അപ്പേപ്പ് ദേവൻ ഞങ്ങളെ ജീവിതം നശിപ്പിക്കുമെന്നുള്ള വിശ്വാസം മിസ്രയീമിൽ വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് ഈ സർപ്പ ആരാധനയ്ക്ക് വേണ്ടി ആളുകൾ വളരെ ജാഗരൂകരായി മിസ്രൈമിൽ പ്രവർത്തിച്ചിരുന്നുവെന്ന് പഴയ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കാണും. എന്നാൽ ഇവിടെ മോശയോട് പറയുകയാണ്, നീ ഈ സർപ്പത്തിൻ്റെ വാലയെ പിടിക്കുക, അതൊരു വടിയായിത്തീരും. മോശയ്ക്ക് ഹോവ നൽകുന്ന ഒരു വലിയ ഉറപ്പാണ്, ഞാൻ നിന്നെ എൻ്റെ പദ്ധതിക്ക് വേണ്ടി വിളിച്ച് നിയോഗിക്കുമ്പോൾ, മിസ്രൈമിലേക്ക് മോശയെ ഞാൻ നിന്നെ അയക്കുമ്പോൾ, ജനം ഭയപ്പെടുന്ന, അല്ലെങ്കിൽ സകല ആളുകളും ഭയപ്പെടുന്ന സകല അന്ധകാര ശക്തിയുടെ മേലും അധികാരം നൽകിയാണ് ഞാൻ നിന്നെ അയക്കുന്നത്. നീ പേടിക്കേണ്ടതായിട്ടില്ല. അതാണ് നിനക്ക് ഒന്നാമത്തെ അടയാളം. നിന്നെ തകർക്കുവാൻ തടുക്കുവാൻ ഒരു ശക്തിയും കഴിയില്ല. അവർ മേൽ അധികാരമുള്ള ദൈവമാണ് നിന്നെ അയക്കുന്നത്. രണ്ടാമത്തെ അടയാളം, അവൻ്റെ കൈ മാരടുത്തിലാൻ പറഞ്ഞു വിട്ടപ്പോൾ, എടുത്തു കഴിഞ്ഞപ്പോൾ അത് കുഷ്ഠമുള്ളതായി കണ്ടു, കുഷ്ഠരോഗം. രണ്ടാമത്, പഴയ നിയമ കാല മിസ്രൈം ചരിത്രം പഠിക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ ആളുകൾ ഏറെ ഭയപ്പെടുന്ന രോഗമായിരുന്നു കുഷ്ഠരോഗം. കുഷ്ഠരോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമല്ലാതെ ഒന്നുമില്ല. ഒരു മരുന്നിനും അതിനെ ചികിത്സിച്ച് ഭേദമാക്കഴിയുമായിരുന്നില്ല. കുഷ്ഠരോഗം ബാധിക്കുന്നവരെല്ലാം വീടുകളിൽ നിന്ന്, പട്ടണങ്ങളിൽ നിന്ന് പുറത്താക്കുന്നതായൊരു കാലം. അവർ ചീഞ്ഞളിഞ്ഞ് പുറൽ ഇടങ്ങളിൽ മരിച്ചു പോകുന്ന കുഷ്ഠരോഗം, ആളുകൾ ഭയപ്പെട്ട രോഗം. എന്നാൽ യഹോ പറയുകയാണ്, നിന്നെ വിളിക്കുന്ന ദൈവം സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ കഴിവുള്ള ദൈവമാണ് നിന്നെ വിളിക്കുന്നത്. രണ്ടടയാളം മോശയ്ക്ക് കൊടുത്തു. നീ ധൈര്യമായി എൻ്റെ ശുശ്രൂഷയ്ക്ക്, എൻ്റെ നിയോഗത്തിനായി പോകുക എന്ന് മോശ ദൈവം ഇവിടെ ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണ് മോശ മിസ്രൈമിലേക്ക് പോകുന്നത്. അപ്പോൾ മിദ്യാനിൽ ആടുകളെ മേയിച്ച് നടന്ന്, അവിടെ ജീവിച്ച്, അമ്മായിയപ്പൻ്റെ കൂടെ ജീവിച്ച്, അവിടെ മരിച്ച് അടക്കപ്പെട്ട്, മൺമറഞ്ഞ്, ആരാലും ഓർമ്മിക്കപ്പെടാതെ ചരിത്രത്തിൽ മറഞ്ഞു പോകേണ്ടിയിരുന്ന മോശയെ ഇന്നും ലോകത്തിൽ അനേക ഇടങ്ങളിൽ പ്രസംഗിക്കുന്ന ഒരു വലിയ നേതാവായി, ഇസ്രായേലിൽ ലോകം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു നേതാവായി ദൈവം വാർത്തെടുക്കുവാൻ, അതിൻ്റെ പിന്നിലെ ഒരേ ഒരു യോഗ്യത അവൻ്റെ മാതാപിതാക്കന്മാരുടെ സമർപ്പണവും വിശ്വാസവുമായിരുന്നുവെന്ന് ദൈവം നമ്മളിവിടെ ഓർപ്പിക്കും. ഞാൻ നിൻ്റെ പിതാവിൻ്റെ ദൈവമാണ് മോശെ. നിൻ്റെ പിതാവായ അമ്രാമിൻ്റെ വിശ്വാസം, അമ്രാമിൻ്റെ പിതാവായ കോഹലത്തിൻ്റെ സമർപ്പണം, കോഹലത്തിൻ്റെ പിതാവായ ലേവിയുടെ ശുശ്രൂഷ, ലേവിയുടെ പിതാവായിരിക്കുന്ന യാക്കോബിൻ്റെ സമർപ്പണം, അവൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ വിശ്വാസം, അവൻ്റെയും പിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഈ മരുഭൂമിയിൽ ഞാൻ നിന്നെ തേടിയെത്തിയത്. നിൻ്റെ കഷ്ടതയിൽ, മരുഭൂമിയിലെ ഈ ജീവിതം, ഏകാന്തതയുടെ ജീവിതം, വേദനയുടെ ജീവിതം, അന്യനാട്ടിൽ പരദേശിയായിരുന്ന ജീവിതം, ഹൃദയത്തിൽ വേദന വഹിച്ചുകൊണ്ടുള്ളതിൻ്റെ ജീവിതം, അതിനടുവിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണം നിൻ്റെ പിതാക്കന്മാരുടെ സമർപ്പണ വിശ്വാസമാണ്. മോശ ദൈവം നിയോഗിക്കുക, ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് എന്നോടും നിങ്ങളോടും ചോദിക്കുവാനുള്ള ഒരേ ഒരു ചോദ്യം, പ്രിയരെ, നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ, അവർ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെയും നിങ്ങളുടെ വിശ്വാസം ഓർത്ത് ദൈവം അവരെ സഹായിക്കുമോ? എൻ്റെയും നിങ്ങളുടെയും സമർപ്പണം ഓർത്ത് എൻ്റെ മക്കളെ ദൈവം സഹായിക്കുമോ? എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ജീവിതം ഓർത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കുമോ? എൻ്റെയും നിങ്ങളുടെയും ആരാധനയെ ഓർത്തിട്ട് നമ്മുടെ തലമുറയെ ദൈവം സഹായിക്കുമോ? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞേ മതിയാകും. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാ ദൈവത്തിനും സർവ്വമാനവും മഹത്വവും ക്ലാസ് ഉണ്ടായിക്കുമാറാകട്ടെ. ആമേൻ.